السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. اللهم إنا نسألك البركة في أوقاتنا وأقوالنا وأعمالنا، إنك سميع مجيب. الله سبحانه وتعالى നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. ജിന്നുകളെയാകട്ടെ മനുഷ്യരെയാകട്ടെ, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയല്ലാതെ ഞാൻ അവരെ പഠിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാകുന്നു ഇബാദ. അപ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായ ഇബാദ, അള്ളാഹുവിനുള്ള ആരാധന, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ദുആ. ദുആ അതിന് ധാരാളം അദബുകളുണ്ട്, മര്യാദകളുണ്ട്, ഷർത്തുകളുണ്ട്, പ്രാർത്ഥന സ്വീകരിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളുണ്ട്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യമാണ് ഏറ്റവും നല്ല രൂപത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുക എന്നത്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രാർത്ഥന ഉണ്ടായിരുന്നത് നമ്മുടെ റസൂൽ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ സലവാത്തുല്ലാഹി വസലാമുഹു വബറകാതുഹു അലൈഹി അവിടത്തേക്കായിരുന്നു. ഏറ്റവും നന്നായ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ആണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും തന്റെ ദുആ നന്നാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ പഠിക്കട്ടെ. അതിന് സഹായിക്കുന്ന വളരെ ചെറിയ ഒരു റിസാലയാണ് നമ്മുടെ മുന്നിലുള്ളത്. മസ്ജിദുൻ നബവിയിലെ മുദർറിസായ, മദീനയിലെ ജാമിഅ ഇസ്ലാമിയയിലെ അധ്യാപകനായ ഷെയ്ഖ് അബ്ദുർ റസാഖ് ഇബ്നു അബ്ദുൽ മുഹ്സിൻ അൽ ബദർ ഹഫിളഹുല്ലാഹ് എഴുതിയ ഒരു ചെറിയ ലേഖനമാണ് ഇത്. ജവാമിഉ മിൻ അദ്ഇയത്തി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വ തഅവ്വുദാതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ നിന്ന് ജവാമിഉ, ചെറിയ വാക്കുകളിൽ വലിയ ആശയം ഉൾക്കൊള്ളുന്ന ചില പ്രാർത്ഥനകൾ, വ തഅവ്വുദാതിഹി അതുപോലെ തന്നെ അവിടുത്തെ രക്ഷ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ. തഅവ്വുദാത്ത് എന്ന് പറഞ്ഞാൽ അഊദു ബില്ലാഹ് എന്ന് തുടങ്ങുന്ന, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ദുആകളാണ് തഅവ്വുദാത്തുകൾ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദുആകളിൽ ജവാമിഉകളായ ചില ദുആകളാണ് ഇതിലുള്ളത്. ജവാമിഉായ ദുആന്റെ പ്രത്യേകത, ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ആശയങ്ങൾ അതിലുണ്ടായിരിക്കും. അത് പ്രാർത്ഥനയുടെ അദബുകളിൽ ഒന്നുകൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ പ്രാർത്ഥനയിൽ സ്വീകരിക്കുമായിരുന്നു, ഏറ്റവും കൂടുതൽ ആശയം ഉൾക്കൊള്ളുന്ന വാക്കുകൾ. മാത്രമല്ല, അവിടുന്ന് അനാവശ്യമായി വാക്കുകൾ അധികരിപ്പിക്കുന്നത് എതിർത്തിരുന്നു. ഒരിക്കൽ ഒരു സഹാബിയുടെ മകൻ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ ആനിയതഹ വ ഗുറഫഹ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അല്ലാഹുവേ, എനിക്ക് സ്വർഗം വേണം, സ്വർഗത്തിലെ പാത്രങ്ങൾ വേണം, അവിടെയുള്ള റൂമുകൾ വേണം, അവിടെയുള്ള ഹൂറുൽ ഐനിനെ വേണം. ഇങ്ങനെ ഓരോന്നോരോന്നായി പ്രാർത്ഥിച്ചു. അപ്പോൾ ആ സഹാബി പറഞ്ഞു, മകനെ, നീ സ്വർഗം ചോദിച്ചാൽ നിനക്ക് അതൊക്കെ കിട്ടി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അത്ര മതി, അത് ചോദിച്ചാൽ നിനക്ക് അതിലുള്ളതെല്ലാം കിട്ടി. പ്രാർത്ഥനയിലെ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണമെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, ഇരുപതോളം ദുആകളാണ് ഈ ചെറിയ റിസാലയിലുള്ളത്. ഇത് എല്ലാ ദുആകളും നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. മാത്രമല്ല സ്ഥിരമായി നമ്മുടെ ദുആകളിൽ ഉൾപ്പെടുത്തേണ്ടതുമാണ്. നമ്മളിൽ പലരും ഒഴിവാക്കിയിട്ടുള്ള സുന്നത്തുകളിൽ ഒന്നാണ് നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുൻപുള്ള ദുആ. അത് വളരെയധികം പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ സാധ്യതയുള്ള സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തെ കുറിച്ച് പറഞ്ഞത് ഫല്യദ്ഉ ബിമാ ഷാ, അവൻ ഉദ്ദേശിക്കുന്നത് ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കട്ടെ എന്നാണ്. അവൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നത്, അതിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രാർത്ഥനകൾ, അവൻ ഇഷ്ടമുള്ള പ്രാർത്ഥനകൾ ആ സന്ദർഭത്തിൽ അവൻ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും സഹായകമായ സമയമാണത്. ശരി, അപ്പോൾ നമുക്ക് ഈ റിസാല ആരംഭിക്കാം. ബിസ്മില്ലാഹ്.
وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزيدنا علما قال الشيخ عبد الرزاق ابن عبد المحسن البدر حفظه الله في رسالته جوامع من أدعية النبي صلى الله عليه وسلم وتعوذاته بسم الله الرحمن الرحيم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رواه البخاري ومسلم.
أحسنت. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ ആദ്യം നൽകിയ ദുആ അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബൻ നാർ എന്ന ദുആആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണിത്. അവിടുന്ന് അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണ് ഈ പ്രാർത്ഥന. വിശുദ്ധ ഖുർആനിൽ ഈ പ്രാർത്ഥന ഇതുപോലെ വന്നിട്ടുണ്ട്, അതിന്റെ തുടക്കത്തിലുള്ള അല്ലാഹുമ്മ എന്ന വാക്കൊഴികെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അല്ലാഹുമ്മ എന്ന വാക്ക് ഖുർആനിലില്ല, മറിച്ച് ഖുർആനിലുള്ളത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബൻ നാർ എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അല്ലാഹുമ്മ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار എന്ന് വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ എന്നാൽ അതിന്റെ അർത്ഥം അല്ലാഹുവേ എന്നാണ്. അല്ലാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാമമാണ് അല്ലാഹ് എന്ന നാമം. അല്ല, അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന, അവയുടെ അടിസ്ഥാനം അല്ലാഹ് എന്ന നാമമാണ്. ഈ നാമം മിക്ക ദുആകളിലും നബിമാർ ഉപയോഗിച്ച നാമമാണ് അല്ലാഹുമ്മ. ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇമാം അൽ ഹസൻ ഉൽ ബസ്രി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അതിലെ മീം അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അല്ലാഹുമ്മ എന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹുവെ, ഞാൻ നിന്റെ എല്ലാ നാമങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അല്ലാഹുവിനാകുന്നു ഏറ്റവും നല്ല നാമങ്ങളുള്ളത്, ഫദ്ഉഹു ബിഹാ, ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരാൾ അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ അയാൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ നാമങ്ങളെയും മുൻനിർത്തി വിളിച്ചു പ്രാർത്ഥിച്ചതുപോലെയാണ്. അല്ലാഹുമ്മ, അല്ലാഹ് എന്നതിന്റെ അർത്ഥം ആരാധനക്ക് ഇബാദത്തിന് ഏറ്റവും അർഹതയുള്ളവൻ എന്നാണ്. അല്ലാഹുമ്മ എല്ലാ ഇബാദത്തുകൾക്കും അർഹതയുള്ളവനായ അല്ലാഹുവേ, അവന്റെ എല്ലാ നാമങ്ങളെയും മുൻനിർത്തി നാം പറയുകയാണ് റബ്ബന. അല്ലാഹുമ്മ റബ്ബന, റബ്ബന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റബ്ബ് എന്നാണ് അർത്ഥം. റബ്ബന, റബ്ബ് എന്ന് പറഞ്ഞാൽ പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ് അതിന്റെ അർത്ഥത്തിൽ ഉൾപ്പെടുക. ഒന്ന്, റബ്ബാണ് നിന്നെ സൃഷ്ടിച്ചത്. അപ്പോൾ റബ്ബന എന്ന് പറയുമ്പോൾ നിന്റെ മനസ്സിൽ വരേണ്ടത് എന്താണ്? അല്ലാഹുവേ എന്നെ പടച്ച റബ്ബേ. രണ്ടാമത്തെ കാര്യം, നിനക്ക് റിസ്ക് നൽകുന്നവൻ, അല്ലെങ്കിൽ നിന്നെ വളർത്തിക്കൊണ്ടുവരുന്നവൻ, നിനക്ക് ആവശ്യമായതെല്ലാം നൽകിയവൻ. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്ന് നിന്നെ ഉടമപ്പെടുത്തിയവൻ. അപ്പോൾ റബ്ബന എന്ന് പറയുമ്പോൾ നിന്നെ സൃഷ്ടിച്ച, നീ ഇല്ലായിരുന്നു, നിന്നെ പിന്നെ സൃഷ്ടിച്ച, നിനക്ക് എല്ലാം നൽകിയ, എല്ലാ നിഅമത്തുകളും നൽകിയ, നിന്നെ ഉടമപ്പെടുത്തുന്ന നിന്റെ ഉടമസ്ഥന്റെ മുന്നിലാണ് നീ നിൽക്കുന്നത്. അള്ളാഹുമ്മ റബ്ബന എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതല്ല റബ്ബന. അതുകൊണ്ടാണ് നബിമാർ അവരുടെ ദുആകളിൽ വളരെയധികം ഉപയോഗിച്ച വാക്കാണ് റബ്ബന എന്ന വാക്ക്. ഖുർആനിൽ നിങ്ങൾ നബിമാരുടെ ദുആകൾ എടുത്തു നോക്കൂ, മിക്ക ദുആ എങ്ങനെയായിരിക്കും? ഒന്നല്ലെങ്കിൽ റബ്ബി അല്ലെങ്കിൽ റബ്ബന. അവർ ദഅവത്തിന്റെ സന്ദർഭത്തിൽ മറ്റ് ജനങ്ങൾക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ പറയുന്ന വാക്കുകളിൽ പലപ്പോഴും ഉപയോഗിക്കാറുള്ള വാക്ക് എന്താണ്? റബ്ബുക്കും, റബ്ബുന വറബ്ബുക്കും, റബ്ബുക നിന്റെ റബ്ബ്, നമ്മുടെ റബ്ബ്, നിങ്ങളുടെ റബ്ബ്. അപ്പോൾ റബ്ബ് എന്ന നാമം അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള നാമങ്ങളിൽ, അവന്റെ ഏറ്റവും പ്രമുഖമായ നാമങ്ങളിൽ ഒന്നാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയ നാമങ്ങളിൽ ഒന്നാണ് റബ്ബ് എന്ന നാമം. ശരി, റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, നിന്നെ പടച്ച്, നിന്നെ പരിപാലിച്ച്, നിന്നെ ഉടമപ്പെടുത്തുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നിന്റെ റബ്ബാണ്, നിന്നെ പരിപാലിക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ദുനിയാവിൽ നിന്നെ വളർത്തിക്കൊണ്ടുവന്നത്. നീ ഒന്നുമല്ലാത്ത അവസ്ഥയിലായിരുന്നു, നിന്നെ പടച്ചു, മാതാവിന്റെ ഗർഭപാത്രത്തിൽ സഹായങ്ങൾ നൽകി പുറത്തേക്ക് കൊണ്ടുവന്നു, നിനക്ക് വേണ്ടതെല്ലാം ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഒരുക്കി വെച്ചു, അങ്ങനെ നിന്നെ വളർത്തിക്കൊണ്ടുവന്നു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, റബ്ബന എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിന്നെ ഇസ്ലാമികമായി, ഈമാനികമായി വളർത്തിക്കൊണ്ടുവന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ദീനിന്റെ മാർഗത്തിൽ നിന്നെ പടിപടിയായി മുന്നോട്ട് നയിച്ചത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ശൈഖ് നാസർ അസ്സഅദി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, റബ്ബ് എന്ന അതിന്റെ അർത്ഥത്തിൽ ഏറ്റവും മഹത്തരമായ അർത്ഥം, നമ്മൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ കൂടുതൽ ഉദ്ദേശിക്കുന്ന അർത്ഥം ഇതാണ്. അള്ളാഹുവെ, ഇസ്ലാമിന്റെ മാർഗത്തിൽ, ഈമാനിന്റെ മാർഗത്തിൽ, നിന്റെ ദീനിന്റെ വഴിയിൽ നീയാണ് എന്നെ പടിപടിയായി വളർത്തുന്നവൻ. മാതാവിന്റെ ഗർഭപാത്രത്തിൽ എത്ര സൂക്ഷ്മമായാണോ അള്ളാഹു നിന്നെ വളർത്തിയത്, അതിനേക്കാൾ സൂക്ഷ്മമായി നിന്റെ ദീനിന്റെ കാര്യത്തിൽ അള്ളാഹുവാണ് നിന്നെ വളർത്തേണ്ടത്. അപ്പോൾ നീ റബ്ബന എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവെ, നീയാണ് എന്നെ എല്ലാ കാര്യങ്ങളിലും വളർത്തിക്കൊണ്ടുവരേണ്ടവൻ എന്നാണ്. അള്ളാഹുമ്മ റബ്ബന ആതിന, ആതിന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് അർത്ഥം. അള്ളാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ, അള്ളാഹുവെ ഞങ്ങൾക്ക് ദുനിയാവിൽ നീ ഹസനത്ത് നൽകണം. അള്ളാഹുവെ നീ ഞങ്ങൾക്ക് ദുനിയാവിൽ ഹസനത്ത് നൽകണം. ദുനിയാവിൽ ഹസനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിന്റെ ദീനിലുള്ള എല്ലാ നന്മയും. പല ആളുകളും പ്രാർത്ഥിക്കുമ്പോൾ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് മനസ്സിൽ കരുതുന്നത് വെറും ദുനിയാവ് മാത്രമാണ്, അല്ല. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാവിൽ എനിക്ക് നല്ല കാറ് നൽകണേ, നല്ല വീട് നൽകണേ എന്ന് മാത്രമല്ല, മറിച്ച് ആദ്യത്തെ അതിന്റെ അർത്ഥം, അള്ളാഹുവെ ദുനിയാവിൽ എനിക്ക് ഏറ്റവും നല്ല ദീൻ നൽകണം, ദീനിന്റെ എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം എനിക്ക് നൽകണം. ദീനിൽ പഠിക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റണം, ദീനിൽ പ്രവർത്തിക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റണം, ദീനിൽ പറയേണ്ട കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റണം, എന്തെല്ലാം ദീനിലെ നന്മകളുണ്ടോ അതൊക്കെ എനിക്ക് നൽകണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ദുനിയാവിലെ നന്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാവിൽ ഒരു മനുഷ്യന് ലഭിക്കാനിരിക്കുന്ന എന്തൊക്കെ നന്മ ഉണ്ടോ അതൊക്കെ, നല്ല വീട്, നല്ല ഭാര്യ, നല്ല മക്കള്, നല്ല കുടുംബം, നല്ല ആവശ്യമുള്ള സമ്പാദ്യം, ഇങ്ങനെ ദുനിയാവിൽ നന്മയായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ, ദുനിയാവിൽ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നന്മ നൽകണമേ എന്ന് ഈ വാക്കിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ നീ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നിന്റെ മനസ്സിലുണ്ടാവേണ്ടത്. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇസ്തിഹദാറുൽ ഖൽബ്, ഹൃദയ സാന്നിധ്യം ഉണ്ടായിരിക്കണം. എന്താണ് ചോദിക്കുന്നത് എന്ന് നിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഫഇന്നല്ലാഹ ലാ യഖ്ബലു ദുആഅ മിൻ ഖൽബിൽ ലാഹിൻ,
അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. എത്ര തവണ നമ്മൾ ഈ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്, റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന. പക്ഷെ ഈ അർത്ഥങ്ങൾ അതിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. രണ്ടാമത് അതിൽ പറഞ്ഞു, റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസന. അള്ളാഹുവെ, ആഖിറത്തിൽ നീ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണം. ആഖിറത്തിലെ ഹസനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗമാണ്. വഫിൽ ആഖിറത്തി ഹസന എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്വർഗമാണ്. അള്ളാഹുവെ, ദുനിയാവിൽ ദീന് നൽകണം, ദുനിയാവ് നൽകണം, ആഖിറത്തിൽ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണം. ഇത് രണ്ടു ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും അയാൾക്ക് ബാക്കിയുണ്ടോ? അയാളെല്ലാം ചോദിച്ചു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന പ്രാർത്ഥന ഇതായിരുന്നു. ഏറ്റവും കൂടുതൽ അവിടുന്ന് ദുആ ചെയ്തത് ഈ ദുആ ആണ്. മൂന്നാമത്തേത് വഖിന അദാബന്നാർ. വഖിന എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നർത്ഥത്തിൽ, ഇതോടുകൂടി ഈ കാര്യം കൂടി വേണം. വഖിന, ഞങ്ങളെ നീ രക്ഷിക്കണമേ. കൈ എന്ന് പറഞ്ഞാൽ രക്ഷിക്കൂ എന്നാണ്. അറബിയിൽ ഒരൊറ്റ അക്ഷരമുള്ളത്, ഒരു കാഫ് അതിന് കെസർ. കൈ കൈ എന്ന് പറഞ്ഞാൽ രക്ഷിക്കൂ എന്നാണ്. വഖിന, ഞങ്ങളെ രക്ഷിക്കണമേ. വഖിന അദാബന്നാർ, അള്ളാഹുവെ, അദാബുന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണം. സഹോദര, ഇവിടെ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സ്വർഗം ചോദിച്ചു, പിന്നെന്തിനാണ് നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിച്ചത്? സ്വർഗം കിട്ടിയാൽ ഒരാൾക്ക് നരകത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെടേണ്ടതാണ്. പിന്നെന്തുകൊണ്ടാണ് നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ചത്? ചിലപ്പോൾ നിനക്ക് സ്വർഗം ലഭിച്ചേക്കാം, പക്ഷേ അതിനു മുൻപ് നീ നരകത്തിൽ പ്രവേശിച്ചു പോയേക്കാം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സ്വർഗം നിനക്ക് ചിലപ്പോൾ ലഭിക്കും, നിന്റെ തിന്മകൾക്ക് ശിക്ഷ ലഭിച്ചതിന് ശേഷം. അതുകൊണ്ട് അള്ളാഹുവെ, അങ്ങനെ ഒരു അവസ്ഥയിൽ നീ എന്നെ എത്തിക്കരുത്. ശിക്ഷ നരകത്തിൽ പ്രവേശിക്കപ്പെട്ടതിന് ശേഷം പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയല്ല എനിക്ക് വേണ്ടത്, മറിച്ച് വഖിന അദാബന്നാർ, അള്ളാഹുവെ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് പൂർണ്ണമായി എന്നെ കാത്തുരക്ഷിക്കണം. അതിന്റെ ഒരു നരകത്തിന്റെ തീയിന്റെ ഒരു ചെറിയ ഭാഗം പോലും, അതിലെ ഒരു തീപ്പൊരി പോലും എന്റെ ശരീരത്തിൽ സ്പർശിക്കാത്ത രൂപത്തിൽ അള്ളാഹുവെ, നീ എന്നെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. അത് നരകത്തിന്റെ ശിക്ഷയായി ആഖിറത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാമുള്ള രക്ഷനേട്ടമാണ്. ഇതോടുകൂടി അവന്റെ ദുനിയാവോ ആഖിറോ ഒക്കെ കഴിഞ്ഞു. ഇനി അവന് ചോദിക്കാനൊന്നുമില്ല. അവന്റെ പ്രാർത്ഥന ഏറ്റവും പരിപൂർണമായ പ്രാർത്ഥനയായിരിക്കുന്നു. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ശരി സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയിൽ ചില പാഠങ്ങളുണ്ട്. അത് ദുആഇന്റെ ചില അദബുകൾ വരെ ഉൾക്കൊള്ളുന്ന ചില പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു മനുഷ്യൻ അവന് ദുനിയാവ് പ്രാർത്ഥനയിൽ ചോദിക്കാം, അതോടൊപ്പം ആഖിറവും ചോദിക്കാം. ദുനിയാവ് ഒരാൾക്ക് അവന്റെ പ്രാർത്ഥനയിൽ ചോദിക്കാം, അതോടൊപ്പം ആഖിറവും ചോദിക്കാം. രണ്ടാമത്തെ പാഠം, പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്, ദുആ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യേണ്ടത് ആഖിറത്തിന് വേണ്ടിയായിരിക്കണം. നിങ്ങൾ ഈ ദുആ നോക്കൂ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. രണ്ട് കാര്യം പരലോകത്തെ കുറിച്ച് വ്യക്തമായി ചോദിച്ചു, ഒരു കാര്യം ദുനിയാവിന് വേണ്ടി ചോദിച്ചു. നമ്മുടെ ദുആകൾ കൂടുതൽ പരലോകത്തിന് മുൻഗണന നൽകുന്നതായിരിക്കണം. ദുനിയാവിനെ മുന്തിച്ച് നിർത്തുകയും ആഖിറത്തിനെ വളരെ കുറച്ചാക്കുകയും ചെയ്യുക എന്നത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമല്ല. അത് ഈ പ്രാർത്ഥനയുള്ള അദബുകളിൽ ഒന്നാണ്. അല്ലേ, വെറും ദുനിയാവ് മാത്രമല്ല, മറിച്ച് ദുനിയാവ് ഒരു തവണ ചോദിച്ചെങ്കിൽ രണ്ട് തവണ, ഇരട്ടി തവണ ആഖിറം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. ചില ആളുകൾ ദുനിയാവ് ധാരാളമായി പ്രാർത്ഥിക്കും, ആഖിറത്തിനെ കുറിച്ച് ചിലപ്പോൾ പറയുകയേയില്ല, അതല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം പറയും. അങ്ങനെ ആവാൻ പാടില്ല. ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം, അവന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വിഷയം ആഖിറമാണ്, അവിടെ രക്ഷപ്പെടലാണ്. അതുകൊണ്ട് അവിടത്തേക്കുള്ള പ്രാർത്ഥനയാണ് അവൻ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് റജ, അള്ളാഹുവിലുള്ള പ്രതീക്ഷ. രണ്ട് അൽ ഖൗഫ്, അള്ളാഹുവിനോടുള്ള പേടി. അതുകൊണ്ടാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, അള്ളാഹുവെ ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നീ നന്മ നൽകണം, അത് അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ്. വഖിനാ അദാബന്നാർ, എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം, അത് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയാണ്. ഇത് രണ്ടും ദുആയിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ ദുആ വളരെ ജാമിഅാണ്, വളരെ എല്ലാ ആവശ്യങ്ങളും ഈ ദുആ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സാധ്യമായ സന്ദർഭങ്ങളിലെല്ലാം ഈ പ്രാർത്ഥന നമ്മൾ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത് ഈ പ്രാർത്ഥനയായിരുന്നു എന്ന കാര്യം നമ്മെ അറിയിച്ചത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അനസ് ഇബ്നു മാലിക് ഏതൊരു ദുആ നടത്തിയാലും അദ്ദേഹം ഇത് പ്രാർത്ഥിക്കും. ഒരു പ്രാർത്ഥനയിലും അദ്ദേഹം റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന പ്രാർത്ഥന ഒഴിവാക്കി ഒരു പ്രാർത്ഥനയും അദ്ദേഹം നടത്തിയിരുന്നില്ല. അപ്പോൾ അത്രമാത്രം പ്രാധാന്യവും ഗൗരവവുമുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
اللهم إني أسألك الهدى والتقى والعفاف والغنى رواه مسلم.
اللهم إني أسألك الهدى والتقى والعفاف والغنى. اللهم الله هو إني أسألك ഞാൻ നിന്നോട് ചോദിക്കുന്നു. അൽ ഹുദ, അള്ളാഹുവെ ഞാൻ നിന്നോട് ഹുദ ചോദിക്കുന്നു. ഹുദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിദായത്താണ്. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദീനിനെ കുറിച്ചുള്ള അറിവ്. രണ്ട്, ആ അറിവ് അനുസരിച്ചുള്ള പ്രവർത്തനം. അള്ളാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവെ എന്നെ നീ പഠിപ്പിക്കണം, അള്ളാഹുവെ എനിക്ക് ദീനിൽ അറിവ് നൽകണം. രണ്ട്, അള്ളാഹുവെ എനിക്കതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. ഇതാണ് ഹുദ. അള്ളാഹുമ്മ ഇന്നി അസ്അലുക്ക അൽ ഹുദ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. നിന്റെ ജീവിതത്തിൽ നീ ഉപയോഗിക്കുന്ന വാക്കുകൾ, നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇടപാടുകൾ, എന്തെല്ലാം കാര്യമുണ്ടോ നിന്റെ ഓരോ കാൽവപ്പുകളും, അതിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഹിദായത്തുണ്ട്. അതെല്ലാം നീ എനിക്ക് നൽകണമേ എന്നാണ് നീ ഇവിടെ ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ, പരിപൂർണമായ ഹിദായത്ത്. എന്റെ വാക്കിലാകട്ടെ, സ്വഭാവത്തിലാകട്ടെ, പ്രവർത്തനത്തിലാകട്ടെ, എന്ത് കാര്യത്തിലാകട്ടെ, ഒരാൾക്ക് നന്നാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അയാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അയാൾ ഈ പ്രാർത്ഥന വർദ്ധിപ്പിക്കട്ടെ. ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഹിദായത്ത് വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ ഈ ദുആ വർദ്ധിപ്പിക്കട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ, അല്ലാഹുവെ സന്മാർഗം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. എല്ലാ കാര്യത്തിലും എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, വലുതാവട്ടെ ചെറുതാവട്ടെ, അതിലെല്ലാം അല്ലാഹുവെ നീ എനിക്ക് ഏറ്റവും ശരിയായ വഴി കാണിച്ചു തരണം. കാണിച്ചെന്നാൽ മാത്രം പോരാ, അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് കൂടി എനിക്ക് നൽകണം. അൽ ഇൽമു വൽ അമൽ, അതാണ് ഹുദ എന്നതിന്റെ അർത്ഥം. പഠിക്കാൻ പറ്റുക, പ്രവർത്തിക്കാൻ പറ്റുക, അതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക അൽ ഹുദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വത്തുഖ. അത്തുഖ എന്ന് പറഞ്ഞാൽ തഖ്വയാണ്. തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ കൽപ്പിച്ചോ അതൊക്കെ ചെയ്യാൻ പറ്റണം. അള്ളാഹു എന്തൊക്കെ വിലക്കിയോ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ പറ്റണം. അള്ളാഹ് കൽപ്പിച്ച എല്ലാ ഇബാദത്തും ചെയ്യാൻ പറ്റുക, എല്ലാ കൽപ്പനയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നിൽ നിന്ന് വിലക്കിയ എന്തെല്ലാം ഹറാമുകളുണ്ടോ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ പറ്റുക, ഇതാണ് തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ പറയാൻ ഏറ്റവും എളുപ്പമുള്ളതും ചെയ്യാൻ അള്ളാഹു എളുപ്പമാക്കിയവർക്കല്ലാതെ എളുപ്പമില്ലാത്തതും കാര്യമാണ്. തഖ്വ എന്നാൽ അള്ളാഹു എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നിനക്ക് പ്രവർത്തിക്കാൻ പറ്റുക, അള്ളാഹു എന്തെല്ലാം ഹറാമാക്കിയിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ സാധിക്കും, ഇതാണ് തഖ്വ. അല്ലാഹുമ്മ അസ്അലുക്കൽ ഹുദ വത്തുഖ. ഇവിടെ ഈ രണ്ട് കാര്യവും പ്രത്യേകം എടുത്തു പറഞ്ഞു. രണ്ട് കാര്യവും പരസ്പര പൂരകങ്ങളാണ്. ഹിദായത്തും തഖ്വയും പരസ്പര പൂരകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടും പ്രത്യേകം എടുത്തു പറഞ്ഞതുകൊണ്ട് ഹിദായത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൽമാണ്, തുഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമലാണ്. പ്രത്യേകം അടുത്തടുത്ത് പറഞ്ഞതുകൊണ്ട് ഈ ഒരു വ്യത്യാസം അർത്ഥത്തിലുണ്ടായിരിക്കും. അല്ലാഹുമ്മ നസ്അലുക്കൽ ഹുദ വത്തുഖ, അല്ലാഹുവെ എനിക്ക് നീ ദീനിനെ കുറിച്ചുള്ള അറിവ് നൽകണം, വത്തുഖ അതുപോലെ അതനുസരിച്ച് പ്രവർത്തിക്കാൻ നീ കൽപ്പിച്ച കാര്യം ചെയ്യാനും നീ വിലക്കിയ കാലത്ത് നിന്ന് വിട്ടുനിൽക്കാനും തൗഫീഖ് നൽകണം. വൽ അഫാസ്, അൽ അഫാസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് പരിശുദ്ധനായി വിട്ടുനിൽക്കുക എന്നതാണ്, അതാണ് അഫാഫ്. ഇവിടെ പ്രത്യേകം ഉദ്ദേശിക്കുന്നത് വ്യഭിചാരം പോലുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കലാണ്, അതാണ് ഇഫത്ത്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലദീന ലാ യജിദൂന നികാഹൻ ഫലിസ്തഅഫിഫിൽ ലദീന ലാ യജിദൂന നികാഹൻ, വിവാഹം കഴിക്കാൻ സാധിക്കാത്തവർ ഫലിസ്തഅഫിഫ്, അവൻ ഇഫത്ത് കാണിക്കട്ടെ. ഇഫത്ത് എന്ന് പറഞ്ഞാൽ ചാരിത്രം പുലർത്തുക, അവന്റെ ലൈംഗികമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. അല്ലാഹുമ്മ നസ്അലുക തുഖ വൽ ഹുദ വത്തുഖ വൽ അഫാഫ്, അല്ലാഹുവെ ഞാൻ എന്റെ ജീവിതത്തിൽ വിശുദ്ധി നിന്നോട് ചോദിക്കുന്നു. ഇവിടെ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാമുള്ള രക്ഷയാണ് ചോദിക്കുന്നത്. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, സംസാരത്തിലുള്ള വ്യഭിചാരം, കൈകൊണ്ടുള്ള വ്യഭിചാരം, കാലുകൊണ്ടുള്ള വ്യഭിചാരം, അതുപോലെ തന്നെ പരിപൂർണമായ വ്യഭിചാരം, അങ്ങനെ വ്യഭിചാരത്തിന് എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാമുള്ള രക്ഷയാണ്. ആർക്കെങ്കിലും വ്യഭിചാരം കൊണ്ടുള്ള ഫിത്ന വർദ്ധിക്കുന്നുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ അതിലേക്ക് വീണുപോകുമെന്ന് അവൻ ഭയക്കുന്നുണ്ട് എങ്കിൽ, ഈ ദുആ അവൻ പതിവാക്കട്ടെ, ഈ ദുആ അവൻ അധികരിപ്പിക്കട്ടെ. അല്ലാഹുമ്മ നസ്അലുക തുഖ, അല്ലാഹുമ്മ നസ്അലുക ഹുദ വത്തുഖ വൽ അഫാഫ്. അഫാഫ് എന്ന് പറഞ്ഞാൽ ലൈംഗിക വിശുദ്ധിയാണ്, ഹറാമുകളിലേക്ക് വൃത്തികേടുകളിലേക്ക് പോകാതിരിക്കാൻ സാധിക്കുക. വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി ദുആ, ഏറ്റവും നല്ല വഴി ദുആ, ദുആവും പരിശ്രമവും. അത് വ്യഭിചാരത്തിൽ നിന്ന് ഒരാളെ അകറ്റി നിർത്താൻ ഏറ്റവും സഹായിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. പല ആളുകളും അതിൽ പരാജയം സമ്മതിച്ചു വെച്ചവരാണ്. ഇനി എനിക്കതിൽ നിന്ന് കരകയറാൻ പറ്റില്ല എന്ന് സ്വയം അവൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എനിക്കിത് ഒഴിവാക്കാൻ പറ്റില്ല. അവൻ ദുആ ചെയ്യട്ടെ, എന്നിട്ട് പരിശ്രമിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇഹ്റിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ്, നിനക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിൽ നീ പരിശ്രമിക്കുക, അല്ലാഹുവിനോട് സഹായം തേടുക. ദുആ നിങ്ങൾ ഈ വിഷയത്തിൽ പാലിച്ചാൽ, ശ്രദ്ധിച്ചാൽ, ഇൻഷാ അല്ലാ അല്ലാഹു അതിന് ഒരു തുറവി നൽകും വ്യഭിചാരവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ. അതുകൊണ്ട് അഫാഫ് എന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ലൈംഗിക വിശുദ്ധിയാണ്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ മറ്റെല്ലാ വൃത്തികേടുകളിൽ നിന്നുമുള്ള അകൽച്ച, അതിൽ നിന്ന് ശുദ്ധിയാവുക. ഉദാഹരണത്തിന് ഹറാമായ സമ്പാദ്യം, ഹറാമായ ഭക്ഷണം, ഹറാമായ കൂട്ടുകെട്ടുകൾ, വൃത്തികെട്ട സ്ഥലങ്ങളിൽ ഉൾപ്പെടുക എന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം അകൽച്ച ലഭിക്കാൻ സഹായകമായ വാക്കാണ് അഫാഫ്. അതിൽ നിന്നെല്ലാം അല്ലാഹുവെ സുരക്ഷിതനാക്കുകയും എന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ എന്നാണ് അല്ലാഹുമ്മ നസ്അലുക്കൽ അഫാഫ് എന്നതിന്റെ അർത്ഥം. അല്ലാഹുമ്മ നസ്അലുക്കൽ ഹുദ വത്തുഖ വൽ അഫാഫ വൽ ഗിന. വൽ ഗിന എന്ന് പറഞ്ഞാൽ ധന്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്താണ് ധന്യതയെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, ലൈസൽ ഗിന അൻ കസറത്തിൽ അറബ് വലാകിന്നൽ ഗിന ഗിന നഫ്സ്. ധന്യത എന്നാൽ ധാരാളം സമ്പാദ്യം ഉണ്ടാവുകയല്ല, മറിച്ച് വലാകിന്നൽ ഗിന ഗിന നഫ്സ്, മനസ്സിന്റെ ധന്യതയാണ് ധന്യത. എന്താണ് മനസ്സിന്റെ ധന്യത? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുക. ചില ആളുകൾ അവർക്ക് കോടികൾ ഉണ്ടാകും, പക്ഷേ വിശന്നു വലഞ്ഞ, ദാഹിച്ചു വലഞ്ഞ് നടക്കുന്ന നായ നാവ് പുറത്തേക്കിട്ട് അലയുന്നതിനേക്കാൾ കഷ്ടമാണ് അവന്റെ അവസ്ഥ. അവൻ രാവിലെ ഇറങ്ങിയാൽ ദുനിയാവ് നക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ, അവന്റെ നാവ് പുറത്തേക്ക് ഇട്ടിട്ട് എങ്ങനെയും ആൾക്കാരെ പറ്റിച്ചിട്ടാണെങ്കിലും വഞ്ചിച്ച് കിടക്കാൻ പോകുമ്പോൾ നിന്നാലും ഇരുന്നാലും കിടന്നാലും ഒക്കെ അവന്റെ ചിന്ത തന്നെ. ചില ആളുകൾ അവന്റെ കയ്യിൽ 10 രൂപ ഉണ്ടാവില്ല, പക്ഷെ അവന് ഗീന ഉണ്ടാവും. അള്ളാഹു അവന്റെ മനസ്സിന് ധന്യത നൽകിയിട്ടുണ്ടാവും, അവന് റാഹത്തിലാണ്. അള്ളാഹു അവന്റെ മുന്നിൽ വഴി കാണിക്കുമെന്ന് അവനറിയാം. രണ്ട് വിഭാഗം ആൾക്കാർ അല്ലെ. അതുകൊണ്ടാണ് ഉലമാക്കൾ, സലഫുകൾ പറഞ്ഞത്, ലൗ يعلم السلاطين ما في قلوب العباد لجالدوهم بالسيوف. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ അവരുടെ ഹൃദയത്തിലുള്ള തമാനീന സമാധാനം അത് എന്താണ് എന്ന് അതിന്റെ വില എന്താണ് എന്ന് ഭരണാധികാരികൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ അവർ വാള് കഴുത്തിന് പിടിച്ചിട്ടാണെങ്കിലും അത് അവരിൽ നിന്ന് നേടിയെടുക്കാൻ ശ്രമിക്കുമായിരുന്നു. അതിന്റെ വില എന്താണെന്ന് മനസ്സിലായിരുന്നെങ്കിൽ അല്ലെ, വലിയ പൈസ ഉണ്ടാവും, പക്ഷേ അള്ളാഹു അവന്റെ മനസ്സിന് ധന്യത നൽകിയിട്ടില്ല. എന്താണ് അവന് കാര്യം? ദുനിയാവിൽ ഏറ്റവും ഹിന ഉണ്ടായിരുന്നയാൾ നമ്മുടെ റസൂലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വീട്ടിൽ ചിലപ്പോൾ മാസങ്ങളോളം അടുപ്പ് പുകയാറില്ല. അവിടുത്തെ കുടുംബം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മാ ശബിഅ ആലു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ത്വആമിൻ തലാത്തത അയ്യാമിൻ ഹത്താ ഖുബ്ദ്. മൂന്ന് ദിവസം തുടർച്ചയായി വയറുനിറച്ച് ഭക്ഷണം കഴിക്കുക എന്നത് റസൂലുള്ളയുടെ കുടുംബത്തിനുണ്ടായിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അവിടുന്ന് അഗ്നന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ധന്യരായിരുന്നു, ഏറ്റവും ധന്യരായിരുന്നു, ഏറ്റവും ടെൻഷനില്ലാത്ത അവിടത്തേക്കായിരുന്നു, ഏറ്റവും റാഹത്ത് അവിടത്തേക്കായിരുന്നു. അപ്പോൾ ഈ ഗിന, അതാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. അല്ലാഹു നസ്അലുക അൽഹുദാ വത്തുഖാ വൽഅഫാഫ് വൽഗിന. അല്ലാഹു എനിക്ക് ഗിന നൽകണം, മനസ്സിന്റെ ധന്യത നൽകണം എന്നതാണ് ഇവിടെ ഒരു മുഅ്മിൻ പ്രാർത്ഥിക്കുന്നത്. നാം